ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
ததேத சத்யம் யதா சுதீப்தா பாவகா விஸ்மகாஹ சஹஸ்ரஹ ப்ரபவந்தி ஸ்வரூபாஹ யதாட்சரா திவிதா சௌமிய பாவாஹ ப்ரஜாயந்தே தத்ர ஜீவாபியந்தி. പരാവിദ്യയെക്കുറിച്ച് പറഞ്ഞു. പരാവിദ്യ, അതിൻ്റെ ഫലം, അതിനെക്കുറിച്ചൊന്ന് പരാമർശിച്ചു. ഇനി ആ പരാവിദ്യയുടെ വിവിധ ഭാവങ്ങളെക്കുറിച്ചുകൂടെ പറയുകയാണ്. അപരവിദ്യയായ സർവം കാര്യമുക്തം, അപരവിദ്യയുടെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞു കഴിഞ്ഞു. സച്ച സംസാരോ യസ്സാരോ യസ്മാൻ മൂലാദക്ഷര സംഭവതി യസ്മിൻ ച പ്രലീയതക്ഷരം പുരുഷാഖ്യം സത്യം. ഈ സംസാരം ഏതൊരു സാരത്തോടു കൂടിയതാണ്? സംസാരത്തിന്റെ സാരമെന്താണ്? യസ്മാൻ മൂലാദക്ഷര സംഭവതി, ഏത് അക്ഷരത്തിൽ നിന്നാണ് അത് സംഭവിക്കുന്നത്? യസ്മിശ്ച പ്രളീയത, എവിടെയാണ് അത് വിലയിക്കുന്നത്? തദക്ഷരം പുരുഷാഖ്യം സത്യം, അതാണ് അക്ഷരപുരുഷൻ സത്യം എന്ന് പറഞ്ഞു. യസ്മിശ്ച വിജ്ഞാതേ സർവവിധം വിജ്ഞാതം ഭവതി തത് പരസ്യ ബ്രഹ്മവിദ്യായ വിഷയ സവക്തവൈദ്യുത്വരോ ഗ്രന്ഥതി. ഏതൊരറിവിലാണോ സർവവിധം വിജ്ഞാതം ഭവതി, എല്ലാ അറിവുകളും അന്തർഭവിച്ചിരിക്കുന്നത്, ഏതൊരറിവിനെ ആശ്രയിച്ചാണോ ഈ എല്ലാ അറിവുകളും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്? ഏതൊന്നിനറിഞ്ഞാലാണോ എല്ലാം അറിഞ്ഞതായിരുന്നത് എന്ന് നമ്മളിതിനെ വ്യാഖ്യാനിക്കും. ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒന്നാണ് ആ വ്യാഖ്യാനം. അതിന് തെറ്റായ ഒരു അർത്ഥം വരും. എന്താണ്? ആത്മബോധത്തിൽ സർവജ്ഞത ഉണ്ടാകും എന്നൊരു തെറ്റായ അർത്ഥം വരും. സർവവിഷയജ്ഞാനം, ആ വ്യാഖ്യാനം തെറ്റല്ല, പക്ഷെ തെറ്റിദ്ധാരണ ഉണ്ടാവും. ഇവിടെ അതല്ല പറയുന്നു. ഏതൊരറിവിലാണോ എല്ലാ അറിവുകളും പ്രകാശിക്കുന്നത്, വളരെ വ്യക്തമായ കാര്യമാണ്. എന്താണ്? എന്നിൽ നിരന്തരം ജാഗ്രതയിലും സ്വപ്നത്തിലും നാനാതരത്തിലുള്ള അറിവുകൾ മാറി മാറി പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു സ്ക്രീനിൽ ചിത്രങ്ങൾ മാറി മാറി തള്ളുന്നു. ഈ എല്ലാ അറിവുകളും, അതിനാണ് എല്ലാ അറിവെന്ന് പറയുന്നത്, തന്നെക്കുറിച്ചും ഈ ലോകത്തെക്കുറിച്ചുള്ള അറിവുകൾ. ബോധ്യവും ആത്മീയവുമായിട്ടുള്ള അറിവുകൾ, എല്ലാ അറിവുകളും. ഈ ചിത്രങ്ങളെല്ലാം മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ഇവിടെ ഒരറിവിൽ, അറിവിൽ ഉള്ള മാറ്റം, അത് ഏതറിവിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. യസ്മി വിജ്ഞാതേ സർവവിധം വിജ്ഞാതം ഭവതി, അതിന്റെ നേരർത്ഥം അതാണ്. ഒരറിവിൽ സർവ്വ അറിവുകളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സർവ്വ അറിവുകൾ സംഭവിക്കുമ്പോൾ അറിവിനോട് ചേർന്ന് പോകുന്നു, അതിനോട് താതാത്മ്യപ്പെട്ടു പോകുന്നു. അപ്പോൾ സർവ അറിവുകൾക്കും ആധായിരിക്കുന്ന അറിവ്, ആ അറിവിൽ നിന്ന് അവൻ ഭ്രംശിച്ചു പോകുന്നു. എന്ന് പറഞ്ഞാൽ ആ അറിവാണ് താൻ എന്നുള്ളത് വിട്ടിട്ട് തൻ്റെ അറിവുകൾ അതിൻ്റെ പിന്നാലെ പോകുന്നു. താൻ അറിവാണ്, പക്ഷെ താൻ അതിൽ നിന്ന് ഭ്രംശിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? താൻ തൻ്റെ അറിവിൻ്റെ പിന്നാലെ പോകുന്നു. താൻ അവർ അറിവിനെ ആർജിക്കുന്നു, വീണ്ടും വീണ്ടും കൂടുതൽ ആർജിക്കാൻ ശ്രമിക്കുന്നു. അതാണ് സർവ്വ അറിവുകളും അതിൻ്റെ പിന്നാലെ പോകും. താൻ അറിവാണ്, താനാകുന്ന അറിവിലാണ് ഈ സർവ്വ അറിവുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വിസ്മരിക്കുന്നു. അപ്പം താനായ അറിവ് അതായി താൻ നിൽക്കുമ്പോൾ താൻ സർവജ്ഞനായി. എന്തുകൊണ്ട് അതിനാണ് ഈ സർവ്വ അറിവുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അറിവാകുന്നതെല്ലാം സർവ്വ അറിവുകളും സംഭവിക്കുന്നത്. അങ്ങനെ ഒരുവിന് സർവജ്ഞനാകാൻ പറ്റും. അല്ലാതെ ഭൂതഭാവികളെ എന്ന് പറഞ്ഞൊരാൾക്ക് സർവജ്ഞനാകാൻ സാധ്യമാണ്. പക്ഷേ ഭൂതഭാവികളെല്ലാം അറിയുന്നവനാണ് താൻ സർവ. എന്തുകൊണ്ട്? ഈ ഭൂതവും ഭാവിയും എല്ലാം താനായിരിക്കുന്ന അറിവിൽ പ്രകാശിക്കുന്നു. സർവവും താനായിരിക്കുന്ന അറിവിൽ പ്രകാശിക്കുന്നു. എന്നിരിക്കലും ഭൂതത്തെയും ഭാവിയെയും അറിഞ്ഞ് തനിക്ക് സർവജ്ഞനാകാൻ കഴിയുന്നു. അതിനെന്താണ്? ഈ ശരീരം തന്നെ ഒരു മറവായിരിക്കുന്നു, ഇന്ദ്രിയങ്ങൾ മറവായിരിക്കുന്നു, സർവകർണങ്ങളും അതിന് മറയെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഭൂതവും ഭാവിയെല്ലാം ഇത് തന്നെ സൃഷ്ടിക്കുന്നതാണ്. സൃഷ്ടിച്ച് ഇത് തന്നെ എന്ത് ചെയ്യുന്നു? അറിവിനെ അജ്ഞനാക്കുന്നു. അവരിതിനെല്ലാം ആശ്രയിച്ച് അറിയാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തനിക്ക് സർവജ്ഞനാകാൻ പറ്റും. സർവജ്ഞനാകാൻ ഒരു വഴിയും അറിവായി തന്നെ ഇരിക്കാം. എല്ലാ അറിവിനെയും നിലനിർത്തുന്ന അറിവായിരിക്കും ആത്മനിഷ്ഠ. യേശു വിജ്ഞാതേ സർവവിധം വിജ്ഞാതം ഭവതി തത് പരസ്യ ബ്രഹ്മവിദ്യ വിഷയ. ആ വിജ്ഞാനം, സ്വരൂപ വിജ്ഞാനം, അതാണ് ഈ പരിയുടെ വിഷയം, സവക്തവ്യം. അതാണ് ഇവിടെ വെളിപ്പെടുത്തേണ്ടത്. ഇനി കൂടുതൽ ഇത്യുത്തരോ ഗ്രന്ഥ ആരംഭ്യത. അതിനു വേണ്ടിയിട്ടാണ് ഇനി വരുന്ന ചർച്ചകൾ. ഇത് അപരവിദ്യാവിഷയം, കർമ്മഫലലക്ഷണം, സത്യം, തദാപേക്ഷികം. കർമ്മഫലം അപരവിദ്യയുടെ വിഷയമാണോ? അതും സത്യമാണ്, പക്ഷെ ആപേക്ഷിക സത്യമാണ്. അതിനെന്തുകൊണ്ട് സത്യം എന്ന് പറയുന്നു? ഫലത്തെ എന്തിനാണ് സത്യം എന്ന് പറയുന്നു? കാരണം കർമ്മത്തിന്റെ ഫലം സത്യമാണ്. കർമ്മത്തിന് ഫലം അവശ്യം ഭാവിയാണ്. കർമ്മ ഫലം ഉണ്ടായിപ്പെട്ടു. ഈ ഒരു നിയമത്തിന് മാറ്റം വരുത്താൻ ആർക്കും സാധ്യമല്ല, ദൈവത്തിന്റെ നിയമം. അതുകൊണ്ട് സത്യം, ദൈവം സത്യമാണ്, ദൈവത്തിന്റെ നിയമവും സത്യമാണ്. അതുകൊണ്ടാണ് കർമ്മഫലത്തെ സത്യം എന്ന് പറയുന്നത്. നിങ്ങൾ പറയാറുണ്ടല്ലോ, അയാൾ സത്യ വാക്കുള്ളവനാണ്, സത്യം പ്രവർത്തിക്കുന്നവനാണ്. അപ്പോൾ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം കർമ്മത്തെയും ഫലത്തെയും സംബന്ധിച്ചുള്ള ആ നിയമം ദൈവസങ്കല്പമാണ്. ഈശ്വരൻ സത്യമായിരിക്കുന്നതുകൊണ്ട്, ഈശ്വരന്റെ നിയമങ്ങളും സത്യമായിരിക്കുന്നതുകൊണ്ട് അത് സത്യമാണ്. പക്ഷെ അത് ആപേക്ഷികമാണ്, അത് പരമാർത്ഥ സങ്കല്പമല്ല. പരമാർത്ഥമായിരിക്കുന്ന എന്താണ്? ഐശ്വര സ്വരൂപം. മറ്റെല്ലാം ആപേക്ഷിക്കും, അതിന് സത്യം എന്ന് പറയും. അടുത്ത് അക്ഷരാപരത എന്ന് പറയുന്നിടത്ത് അത് പറയും. ഈശ്വരൻ സത്യം തന്നെ, ഈശ്വരന്റെ സങ്കല്പവും സത്യം തന്നെ. പക്ഷെ എന്നാലും അത് ആപേക്ഷികമാണ്, ആപേക്ഷിക സത്യം. എന്തുകൊണ്ട്? ഈശ്വരന്റെ സ്വരൂപമായിരിക്കുന്ന സത്യം, അത് ഈശ്വരന്റെ സങ്കല്പരൂപത്തിലുള്ള സത്യത്തിൽ നിന്നും അത് മുക്തമാണ്. അവ്യാകൃതത്തിൽ നിന്നും, അവ്യാകൃത സത്യമാണ്, പക്ഷെ അതിൽ നിന്നും മുക്തനാണ് ഈശ്വരൻ. അപ്പൊ ഈശ്വരൻ പരമാർത്ഥ സത്യം, ബാക്കിയുള്ളതെല്ലാം ആപേക്ഷിക സത്യം. ആപേക്ഷികത്തിന്റെ ലോകത്തിലാണ് ജീവൻ നിൽക്കുന്നത്. അതുകൊണ്ട് അവനെ സംബന്ധിച്ച് കർമ്മവും കർമ്മഫലവും സത്യമാണ്. പക്ഷെ ആപേക്ഷിക സത്യം മാത്രം. അവൻ അതിൽ നിന്ന് മുക്തനായി തീരുമ്പോൾ ബ്രഹ്മസത്യം, അതുവരെ ജഗത്സത്യം, രണ്ട് സത്യമുണ്ട്. അതിനെ ഇവിടെ ഭാഷ്യകാരൻ അംഗീകരിക്കുന്നുള്ളൂ. കർമ്മവും കർമ്മഫലവും എല്ലാം സത്യമാണ്. അദ്വൈതം അവനെ നിഷേധിക്കുന്നില്ല. ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറയുന്നിടത്ത് തന്നെ പറയുന്നു എന്താണ് കർമ്മഫലം സത്യമാണ് ആപേക്ഷികമാണ്. സത്യത്തിൽ നിന്നുണ്ടായതെല്ലാം സത്യമാണ്, സത്യത്തെ ആശ്രയിച്ച് നിലനിൽക്കുന്നതെല്ലാം സത്യമാണ്. ആ ദൃഷ്ടിയിൽ പറയുകയാണ്, ഇതം തോ പരവിദ്യാ വിഷയം പരമാർത്ഥ സല്ലക്ഷണത്വ. ഇവിടെ പറയുന്നത് പരവിദ്യാ വിഷയമായിരിക്കുന്ന ആത്മസ്വരൂപം പരമാർത്ഥമാണ്, സല്ലക്ഷണമാണ്. തദേത സത്യം യഥാഭൂതം വിദ്യാവിഷയം. ഇവിടെ പറയുന്ന ആ പരമാർത്ഥ സത്യത്തെ കുറിച്ചാണ്. വാസ്തവത്തിൽ എങ്ങനെയാണോ അത് അങ്ങനെ തന്നെ വെളിപ്പെടുത്തുന്നു. യഥാഭൂതം വിദ്യാവിഷയം പരാവിദ്യയുടെ വിഷയമായിരിക്കുന്ന ആത്മാവിനെ വെളിപ്പെടുത്തുന്നു. അവിദ്യാവിഷയത്വച്ച അനുദമിതര കർമ്മവും കർമ്മഫലങ്ങളും എല്ലാം അവിദ്യാവിഷയമാണ്, അതുകൊണ്ടത് അനടതമാണ്. അപ്പൊ സർവവും സത്യമാണ് എന്നത് പരമാർത്ഥമായിരിക്കുക. ഇവിടെ സത്യമൊന്നും അസത്യമൊന്നും വേർതിരിക്കുന്ന എങ്ങനെ? വിദ്യയുടെ വിഷയമായിരിക്കുന്നത് സത്യം, അവിദ്യയുടെ വിഷയമായത് അനർത്ഥം. അവിദ്യയുടെ വിഷയം എന്ന് പറയുമ്പോൾ തന്റെ കാമം, തന്റെ കർമ്മം, ഇതിന്റെ എല്ലാം വിഷയമായിരിക്കുന്നു. തന്റെ അജ്ഞതയിൽ നിന്നുള്ള ജ്ഞാനം, ഇതിന്റെ എല്ലാം വിഷയമായിരിക്കും. കർമ്മവും കർമ്മഫലങ്ങളും എല്ലാം അനന്തം. മറിച്ച് ഇതിനെല്ലാം നിഷേധിച്ചുകൊണ്ട് തന്റെ ഉള്ളിൽ വിദ്യ പ്രകാശിക്കുമ്പോൾ ആ വിദ്യ പ്രകാശിപ്പിക്കുന്നത് അത് സത്യം എന്ന് സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ സർവവും സത്യമൊന്നും പറയാം, പല ദൃഷ്ടികോണിലൂടെ ഒരേ കാര്യത്തെ തന്നെ പറയുന്നു. അത്യന്ത പരോക്ഷത്വ കഥം നാമ പ്രത്യക്ഷ സത്യം അക്ഷരം പ്രതിപദ്ധ്യേരന്യത ദൃഷ്ടാന്തമാഹ. അപ്പൊ ആത്മാവിനെ കുറിച്ച് പറയുന്നത് ശാസ്ത്രമല്ലേ, അല്ലെങ്കിൽ ഗുരുവല്ലേ? അത് തനിക്കെങ്ങനെ വെളിപ്പെടും? തനിക്ക് അത് അജ്ഞേയമാണെങ്കിൽ ഇനി ശാസ്ത്രമോ അല്ലെങ്കിൽ ഗുരുവോ തനിക്കതിനെ വെളിപ്പെടുത്തി തന്നാൽ അത് തന്നെ എൻ്റെ ഒരു ന്യൂനതയാണ്. ഇത്രയും കാലം ഞാൻ അതിനെ അറിഞ്ഞില്ല, ഇനി അറിയും. ഇത് ഇതുവരെ അറിയാതിരുന്നിട്ട് ഇനി അറിയാൻ പോകുന്ന ഒരു കാര്യമാണോ? അങ്ങനെയാണെങ്കിൽ അതിനെങ്ങനെ നിത്യ അപരോക്ഷമെന്ന് പറയും? അപ്പൊ നമ്മൾ ഈ അറിയുന്നു അറിവില്ല എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒന്നിനെയും നമ്മൾ അറിഞ്ഞിട്ടല്ല അറിയുന്നു എന്ന് പറയുന്നത്. ഒരു വസ്തുവിനെയും അറിഞ്ഞിട്ട് നമുക്ക് അറിയുന്നു എന്ന് പറയാൻ കഴിയും? എന്റെ മുമ്പിലിരിക്കുന്ന പുസ്തകത്തെ അറിഞ്ഞിട്ടല്ല ഞാൻ അറിയുന്നു എന്ന് പറയുന്നു. എന്തുകൊണ്ട് പുസ്തകത്തെ ഞാൻ എങ്ങനെ അറിയുന്നു? കണ്ണുകൊണ്ട് അറിയുന്നു, ചക്ഷുരേന്ദ്രിയം കൊണ്ട് അറിയുന്നു. എന്താ ചക്ഷുരേന്ദ്രിയത്തിന് ഈ പുസ്തകത്തെ വെളിപ്പെടുത്താൻ കഴിയുന്നുണ്ടോ? പുസ്തകം എപ്പോഴാണോ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ഈ പുസ്തകത്തെ ചക്ഷുരേന്ദ്രിയം കാണുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് പരമാർത്ഥം. പക്ഷെ നമ്മൾ അങ്ങനെ ഭ്രമിക്കുന്ന എന്താണ്? ഞാനിത് ആ പുസ്തകത്തെ കാണുന്നു. പക്ഷെ അത് കേവലം ഒരു ഭ്രമം മാത്രമാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഇന്ദ്രിയത്തിന് പുസ്തകത്തെ കാണാൻ കഴിയുന്നില്ല. എന്നുവെച്ചാൽ ഇത് കാണുകയും കാണുന്നത് പോലെ തന്നെ ഇത് കാണാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട്? ഈ പുസ്തകം എന്ന് പറയുന്നതിലൊരു പൂർണ്ണതയുണ്ട്. ആ പൂർണ്ണതയെ ചക്ഷുരേന്ദ്രിയത്തിന് വെളിപ്പെടുത്താൻ കഴിയുന്നില്ല. അത് അതിന്റെ ഒരു പോരായ്മയാണ്. എങ്ങനെ വെളിപ്പെടുത്തുന്ന? പുസ്തകത്തിൽ എന്താ കാണുന്നത്? ഈ തുറന്നു വച്ചിരിക്കുന്ന പുസ്തകത്തിൽ ഒരു ഭാഗമേ ഈ കണ്ണിന് കാണാൻ കഴിയുന്നുള്ളൂ. നമ്മൾ പുസ്തകം എന്ന് വിളിക്കുന്നതിന്റെ ഒരു ഭാഗം, മറുഭാഗം കാണുന്നില്ല. മറുഭാഗം കാണണമെങ്കിൽ പുസ്തകം എടുത്ത് മറിച്ചു വയ്ക്കും. മറിച്ചു വെച്ചാൽ ഒരു ഭാഗം കാണത്തില്ല. അപ്പോ ചക്ഷുരേന്ദ്രിയവും വെളിപ്പെടുത്തുന്നു. എനിക്ക് പ്രത്യക്ഷം എന്ന് പറയുന്ന വസ്തു തന്നെ എനിക്ക് അപ്രത്യക്ഷമായിരിക്കുമ്പോഴാണ് പറയുന്നത് പ്രത്യക്ഷമാവുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഏതൊരു വസ്തുവിനെയാണ് നമ്മൾ പ്രത്യക്ഷമാക്കുന്നത്? ഒരു വസ്തുവിനെയും പ്രത്യക്ഷമാക്കാൻ നമുക്ക് കഴിയുന്നില്ല. പിന്നെന്താ നമ്മൾ പറയുന്നത്? ഏകദേശ ജ്ഞാനം. ഒരു വസ്തുവിന്റെ ഏതോ ചില ഒരു അംശത്തെക്കുറിച്ചുള്ള ഒരു ജ്ഞാനം വെച്ചെന്ന് ഇതെനിക്ക് പ്രത്യക്ഷമാണ്. അതിന്റെ ഒരു ഭാഗം മാത്രം നമ്മൾ അറിയുന്നതിൽ എത്രയോ കൂടുതൽ ഭാഗമാണ് ഇനി അറിയാനിരിക്കുന്നത്. അത് ചക്ഷുരേന്ദ്രിയത്തിന്റെ ഒരു പരിമിതിയാണ്. സർവ വിഷയങ്ങളെ സംബന്ധിച്ചും ഇന്ദ്രിയങ്ങളിലൂടെയുള്ള സർവ അറിവിനെ സംബന്ധിച്ചും ഈ ഒരു പോരായ്മയാണ്. എന്നാലും നമ്മൾ പറയുന്നു വസ്തുവാണ്. എന്നിട്ട് ചോദിക്കുന്നു, ഈ പ്രത്യക്ഷം പോലെ ആത്മാവ് പ്രത്യക്ഷമാകുന്നുണ്ടോ എന്നാണ്. സാധാരണ ചോദിക്കാറുണ്ടല്ലോ, ദൈവം പ്രത്യക്ഷമാകുമോ, ദൈവത്തിനെ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവൻ ചിന്തിക്കുന്നില്ല. അവന്റെ ചോദ്യത്തിൽ തന്നെ വലിയൊരു വിഡ്ഢിത്വമുണ്ട്. എന്താണ് അവൻ ധരിക്കുന്നത്? അവൻ മറ്റെന്തിനെയൊക്കെ പ്രത്യക്ഷമായി കാണും? മറ്റു വിഷയങ്ങളെ പ്രത്യക്ഷമായി കാണുന്നത് പോലെ എനിക്ക് ദൈവത്തെയും കാണണമെന്ന്. ഒരു വിഷയവും അവന് പ്രത്യക്ഷമല്ല എന്നുള്ള കാര്യം അവൻ അറിയുന്നില്ല. ഓരോ വിഷയങ്ങളും അവനെ സംബന്ധിച്ച് എന്താണ്? ഭാഗികമായ പ്രത്യക്ഷമാകുന്നു. എടുത്തു ചോദിക്കി, കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? കണ്ണുകൊണ്ട് എന്തിനെയാണ് കാണുന്നത്? ഏത് വസ്തുവിനെയാണ് കാണുന്നത്? സൂര്യനെ കാണുന്നുണ്ടോ കണ്ണുകൊണ്ട്? ഇല്ലല്ലോ. സൂര്യന്റെ വ്യാപ്തി, സൂര്യനുണ്ട സവിശേഷതകൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല. ഏതോ ഒരു അംശം മാത്രം ഞാൻ കാണുന്നുള്ളൂ. ആ കാഴ്ച സൂര്യനെ സംബന്ധിച്ചുള്ള പ്രത്യക്ഷമാണോ? അല്ല. സൂര്യന്റെ ഒരു ഏതോ ഒരു അംശത്തെക്കുറിച്ചുള്ള പ്രത്യക്ഷമാണ്. എന്നാലും പറയുന്ന സൂര്യൻ എനിക്ക് പ്രത്യക്ഷമാണ്. ഇത് നമ്മുടെ പ്രത്യായ്മയാണ്. അപ്പൊ ഇതുപോലെയുള്ള പോരായ്മയോടുകൂടി ഇത് മനസ്സിലാക്കാതെ ചോദിക്കുകയാണ്, ഇത്തരം പോരായ്മകളോടുകൂടി എനിക്ക് ദൈവത്തെ കാണാൻ പറ്റുമെന്നാണ്. അതുകൊണ്ടെന്താ വിശേഷം? പക്ഷേ താനവിടെ ഭ്രമത്തിനടിമപ്പെട്ടിരിക്കുന്നു. എന്താണോ തന്റെ ഓരോ പ്രത്യക്ഷവും പൂർണ്ണമാണെന്ന് ധരിച്ചിട്ടാ ചോദിക്കുന്നു. ഓരോ വസ്തുവിനെ താൻ ഗ്രഹിക്കുമ്പോഴും അതിനെ പൂർണ്ണമായി ഗ്രഹിക്കുന്നുവെന്ന് ഭ്രമിച്ചിട്ടാണ് ചോദിക്കുന്നത്. ഇത് പൂർണ്ണമാണ്, ഇതുപോലെ ഒരു പൂർണ്ണ ദർശനം, പൂർണ്ണ പ്രത്യക്ഷം ദൈവത്തെ സംബന്ധിച്ചുണ്ടാകുന്നു. അതുകൊണ്ടൊരു വിശേഷവും, ഈ പ്രപഞ്ചത്തിലെ ഓരോ അംശത്തെയും അപൂർണമായി ഗ്രഹിക്കുമ്പോൾ ഈശ്വരനെ ഇതുപോലെ അപൂർണമായി ഗ്രഹിച്ചാൽ അതുകൊണ്ടെന്താ വിശേഷം? എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? തന്റെ ഗ്രഹണം അജ്ഞാനാധീനമാണ്, അജ്ഞാനസൃഷ്ടമാണ് തന്റെ ഈ ഗ്രഹണം, ഈ പ്രത്യക്ഷ അനുഭവം എന്ന് പറയുന്നത്. അപ്പൊ അതിന് അപ്പോരായ്മകൾ എപ്പോഴും ഉണ്ടായിരിക്കും, അതിനൊരു പൂർണ്ണത ഉണ്ടാകത്തില്ല, പൂർണ്ണ പ്രത്യക്ഷ അവിടെ സംഭവിക്കത്തില്ല. അപ്പോ ഈ ഒരു പ്രത്യക്ഷം ഈശ്വരനെ സംബന്ധിച്ച് നമ്മൾ ആഗ്രഹിച്ചാലും അത് അവിദ്യാസൃഷ്ടമായിരിക്കും, അവിദ്യാജന്യമായിരിക്കും. അതാണ് നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈശ്വരനെ താൻ ഈശ്വരതത്വത്തെ ഈശ്വരനല്ല ഈശ്വരതത്വത്തെ ഞാൻ ഗ്രഹിക്കുന്നു അറിയുന്നു എന്ന് മനസ്സിലാക്കും. അവിടെ ഒന്നും മനസ്സിലാക്കുന്നില്ല, ഈശ്വരതത്വം എന്നുള്ളതല്ല, തന്റെ എല്ലാ അറിവുകളും അപൂർണമാണ്. ഒരിടത്തും നമ്മളിൽ പൂർണ്ണമായ അറിവ് സംഭവിക്കുന്നില്ല. എന്ന് പറയുന്നത് തന്നെ ഒരുവനെ സംബന്ധിച്ചിടത്തോളം അപൂർണമാണ്. അപ്പൊ ഈശ്വരനെ സംബന്ധിച്ചും അപൂർണമായ അറിവേ സംഭവിക്കത്തുള്ളൂ. ആ അപൂർണമായ അറിവാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് സംസാരമുക്തിക്ക് ഉപകരിക്കത്തില്ല. അതുകൊണ്ട് പറയുന്നു, എന്താണ് താൻ ആഗ്രഹിക്കുന്ന കാര്യം നടക്കാത്തതുകൊണ്ട്, ഈശ്വരന്റെയും ഒരു പ്രത്യക്ഷത്താൻ ആഗ്രഹിക്കുന്നു. അത് അപൂർണമാണെന്നറിയാതെ അത് സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, എന്താണ് ഈശ്വരൻ പ്രത്യക്ഷമല്ല. അപ്പൊ ഈശ്വരൻ പ്രത്യക്ഷമല്ല എന്ന് പറഞ്ഞത് എത്ര വിഡിതമാണെന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് ഇവിടെ പ്രത്യക്ഷം? ഒന്നും പ്രത്യക്ഷമല്ല. ഗുരുവിനെ സംബന്ധിച്ച് ഇവിടെ ഒരു വസ്തുവും പ്രത്യക്ഷമല്ല. അതുപോലെയുള്ള ഈശ്വരൻ അതിക്കവിഞ്ഞൊന്നുമില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒന്നിനെ പ്രത്യക്ഷമാക്കുക, ആദ്യം ഈ പുസ്തകത്തെ പ്രത്യക്ഷമാക്കുക. ഏതെങ്കിലും അതുപോലെ നമുക്ക് കഴിയാതിരിക്കുമ്പോൾ പ്രപഞ്ച കാരണം എന്ന് നമ്മൾ കൽപ്പിക്കുന്ന ഈശ്വരൻ അതങ്ങനെ പ്രത്യക്ഷമാണ്. അപ്പോ ഈശ്വരൻ പ്രത്യക്ഷമല്ല എന്ന് ഒരാക്ഷേപം ഉന്നയിക്കുന്നതിന് ജീവൻ ശേഷിയില്ലെന്നാണ് പറഞ്ഞു വരുന്നത്. ഈശ്വരനെ പ്രത്യക്ഷമാക്കാമോ? ഈശ്വരൻ പ്രത്യക്ഷമാണോ നമ്മൾ ചോദിക്കുന്നത് പ്രത്യക്ഷത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ വികലമായതുകൊണ്ടാണ്, അപൂർണമായതുകൊണ്ടാണ്. പ്രത്യക്ഷം എന്താണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരിടത്തും ചോദിക്കാൻ ധൈര്യപ്പെടുത്തില്ല. ഈശ്വരൻ പ്രത്യക്ഷമാണ്, ഈശ്വരനെ പ്രത്യക്ഷമാക്കാമോ, ഈശ്വരനെ കാണിച്ചു തരാമോ എന്നൊന്നും ചോദിക്കാൻ ധൈര്യപ്പെടുത്തില്ല. ആ വിഷയമാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അങ്ങനെ പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. എന്താണോ ഇത് സാക്ഷാത്കരിക്കേണ്ടതാണ് എന്നും പറയുന്നുണ്ട്. മോക്ഷം സാക്ഷാത്കാരത്തിന് അധീനമാണെന്നും പറയുന്നു. അതേസമയം പ്രത്യക്ഷം എന്ന് പറയുന്നതേ അപൂർണമാണെന്നും പറയുന്നു. അതിനെന്താ ഈശ്വര സാക്ഷാത്കാരം? അപ്പോൾ പ്രത്യക്ഷം എന്തുകൊണ്ട് അപൂർണമാണെന്ന് പറയുന്നു? നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ മനസ്സിലാക്കി, ഒരു പക്ഷെ ഒരു പ്രത്യക്ഷവും പൂർണ്ണമല്ല. അപൂർണത എന്തുകൊണ്ടത് സംഭവിച്ചു? അത് അവിദ്യാസൃഷ്ടം, അവിദ്യാജന്യമാണ് ഈ പ്രത്യക്ഷം, അതുകൊണ്ടത് അപൂർണമായിരിക്കുന്നു. ഇപ്പോൾ പ്രത്യക്ഷം ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയുന്നത് അത് ഇത് പ്രത്യക്ഷമല്ല, അങ്ങനെ ധരിക്കുന്നിടത്താണ് ഭ്രാന്തി. നമ്മൾക്ക് അനുഭവമുള്ള പ്രത്യക്ഷമായിട്ടൊന്നും അതിന് യാതൊരു ബന്ധവുമില്ല. മറിച്ച് അതെന്താണ്? അവിദ്യാനാശമാണ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ഭാഷ്യകാരനോട് വിശദീകരിക്കുന്നത്. അവിദ്യാനാശം എന്ന് പറയുന്ന പ്രത്യക്ഷം, ആ അപരോക്ഷം, അതിവിടുത്തെ ഈ പ്രത്യക്ഷങ്ങൾ പോലെയല്ല, വസ്തുപ്രത്യക്ഷം പോലെയല്ല. അതുകൊണ്ട് വസ്തുപ്രത്യക്ഷമുള്ള ഒരു പ്രത്യക്ഷം ഈശ്വരനെ സംബന്ധിച്ച് ആഗ്രഹിക്കരുത്, പ്രതീക്ഷിക്കരുത്. സ്വസ്വരൂപത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രത്യക്ഷമില്ല, അതല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രത്യക്ഷത്തെ സംബന്ധിച്ചിന് നേരെ വിപരീതവും മറ്റൊന്നുകൂടെയാണ്. ഈ വസ്തു മുമ്പിലിരിക്കുന്ന ഒരു വസ്തുവിനെ നമുക്ക് പാകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? ഒരു ഭാഗം അറിയുമ്പോൾ വേറൊരു ഭാഗം അറിയുന്നു, അതുകൊണ്ട് പ്രത്യക്ഷമാകുന്നില്ല. അതേസമയം അതിന് മറ്റൊരു വശം കൂടിയുണ്ട്. മറ്റൊരു ദൃഷ്ടികോണിലൂടെ പരിശോധിക്കുമ്പോൾ ഈ വസ്തു ഒരിക്കലും നമുക്ക് അപ്രത്യക്ഷമായിരിക്കുന്നില്ല. തത്വമായി ചിന്തിക്കുമ്പോൾ ഇതിന്റെ ഒരു ഭാഗം പ്രത്യക്ഷമായപ്പോൾ തന്നെ ഇത് പ്രത്യക്ഷമായി കഴിഞ്ഞു. ഇതിന്റെ ഒരു ഭാഗം പ്രത്യക്ഷമാകാത്തതുകൊണ്ട് ഇത് അപ്രത്യക്ഷമാകുന്നുണ്ട്. യസാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മം, ബ്രഹ്മം സദാ അപരോക്ഷമായിരിക്കുന്നു പറയുന്നതിന്റെ രഹസ്യം അത്. ഇതിനെ പൂർണ്ണമായി നമുക്ക് പ്രത്യക്ഷം കഴിയാതിരുന്നാലും ഇത് അപ്രത്യക്ഷമാകത്തില്ല. ഇത് സദാ പ്രകാശിച്ചുകൊണ്ടേയിരിക്കും, അപരോക്ഷമായിരിക്കും എന്നെല്ലാം പറയുന്നതിന്റെ താല്പര്യം അതാണ്. അത് സാക്ഷാത് അപരോക്ഷമാണ്, സ്വയം പ്രകാശമാണ്. അതൊരിക്കലും അപ്രത്യക്ഷമാകുന്നില്ല, അതിന് അപ്രത്യക്ഷമാകാൻ കഴിയത്തില്ല. ഏതുപോലെ ഈ വസ്തു പോലെ ഇതിനെ ഒരിക്കലും നമുക്ക് പൂർണ്ണമായി പ്രത്യക്ഷമാക്കാൻ കഴിയുന്നില്ല. പക്ഷേ അതുകൊണ്ട് അത് അപ്രത്യക്ഷമാകുന്നു, അത് പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഓരോ പ്രപഞ്ച വസ്തുക്കളും നമ്മുടെ മുമ്പിൽ നമുക്ക് പിടിതരാതെ അത് പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. പൂർണ്ണമായി ഗ്രഹിക്കാൻ കഴിയാതെ അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു വസ്തുക്കൾ. അതുപോലെ ആത്മവസ്തുവും സദാ പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. പക്ഷെ നമുക്ക് പൂർണ്ണമായി പിടികിട്ടുന്നു. എന്തോ ഒരു അപൂർണത നമുക്ക് അവിടെ അനുഭവപ്പെടുന്നു, എന്തോ ഒരു മറ അവിടെ അനുഭവം, അതൊരു തടസ്സമായി നമുക്ക് അനുഭവപ്പെടുന്നു. അതാണ് വ്യത്യാസം. ഇത് തുല്യമാണ് പ്രപഞ്ചാനുഭവത്തെ സംബന്ധിച്ചും ആത്മാനുഭവത്തെ സംബന്ധിച്ചും. ആ ഒരു വിഷയത്താണ് ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത്. അത്യന്ത പരോക്ഷത്വ കഥം നാമ പ്രത്യക്ഷവ സത്യം അക്ഷരം പ്രതിപദ്യേരൻ എന്ന് പറയുന്നതിലൂടെ എന്താണ്? അത്യന്തമായി പരോക്ഷമായിരിക്കുന്നു അത്. അതുകൊണ്ട് എങ്ങനെ പ്രത്യക്ഷത്തെ പോലെ, എന്ന് വെച്ചാൽ ഈ ബാഹ്യമായി കാണുന്ന ഈ വസ്തുക്കളെ പോലെ അക്ഷരം പ്രതിപദ്യേരൻ ഈ അക്ഷരത്തെ, സ്വസ്വരൂപത്തെ, ആത്മാവിനെ പ്രത്യക്ഷമാക്കാൻ കഴിയും എന്നുള്ള കാര്യം ദൃഷ്ടാന്തം, ദൃഷ്ടാന്ത സഹിതം ഈ മന്ത്രത്തിലൂടെ വിശദീകരിക്കുന്നു. തദേത സത്യം യഥാ സുദീപ്താത് പാവകാത് വിസ്ഫുലിംഗാഹ സഹസ്രഹ പ്രഭവന്തേ സ്വരൂപാഹ യഥാക്ഷരാത് ദ്വിധാ സൗമ്യഭാവാ പ്രജായന്തേ തത്ര ചൈവാപിയന്തി യഥാസുദീപ്ത. അവിടെ മുതലാണ് മന്ത്രം. അത് ഭാഷകാരൻ വ്യാഖ്യാനിക്കുന്നു.